ഒരു സ്തോത്രം ചെയ്യുന്നു ഏറ്റവും ആദരണീയനായ മത്തായി ജോസഫ് അച്ഛൻ, പ്രിയപ്പെട്ട ജേക്കബ് ശാമുവേൽ അച്ഛൻ. ഈ ഇടവക ദൈവജനമേ, ഇടവകയുടെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഈ ദേവാലയത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം ഒരവസരം നൽകിയതിനെയോ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രകാരം അച്ഛൻ ക്ഷണിച്ചതിലും ഉള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. അച്ഛൻ പറഞ്ഞുവല്ലോ, അച്ഛനെ നേരിട്ട് വ്യക്തമായി അറിയില്ല എങ്കിലും അങ്ങനെ അറിയാത്ത ഒരാളെ വിളിച്ച് ഈ കൺവെൻഷൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനുള്ള ഒരു ധൈര്യം അച്ഛൻ കാണിച്ചതിൽ, ആ ഒരു സാഹസത്തിന്റെ മുമ്പിൽ ഞാൻ അച്ഛനെ പ്രത്യേകമായി അച്ഛനോടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ മൂന്ന് രാത്രി യോഗങ്ങളിൽ നിങ്ങളോടൊപ്പം ദൈവത്തിനെ പ്രഘോഷിക്കുവാൻ ദൈവം ഒരവസരം നൽകി ഒരു ക്ഷണം പ്രിയപ്പെട്ട അച്ഛനിലൂടെ എനിക്ക് ലഭിച്ചപ്പോൾ മുതൽ ഞങ്ങൾ കുടുംബമായി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ എന്നും ഈ കൺവെൻഷനെ അവർ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തീർച്ചയായിട്ടില്ല. പ്രാർത്ഥനയോട് ഒരുക്കത്തോടെ ഈ കൺവെൻഷനെ നമ്മൾ ഒരുങ്ങി വന്നിരിക്കുമ്പോൾ തീർച്ചയായും ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനങ്ങളിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ ആമുഖമായി വളരെ പ്രസക്തമായ ചിന്തകൾ നമുക്ക് പങ്കുവെച്ചു വരുമോ. ഈ ദിനങ്ങളിലെ ധ്യാനം അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സ്വദേശം ഓതറയാണ്. പ്രിയപ്പെട്ട ജേക്കബ് കെ ശാമുവേലച്ചന്റെയും വീട് ഓതറയാണ്. ഓതറക്കാരിൽ ഒരു സാറാമാമ വളരെ പ്രായംചെന്നൊരു അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ചത് കോട്ടയത്താണ്. രണ്ടു മാസം കഴിഞ്ഞ് ഈ കെട്ടിച്ചയച്ച മകളുടെ ക്ഷേമം അന്വേഷിക്കാൻ സാറാമാമ കോട്ടയത്ത് പോയി. കോട്ടയത്ത് ചെന്ന് മോളെ കണ്ടു, ക്ഷേമം അന്വേഷിച്ചു കഴിഞ്ഞു. ഉടൻ പരവേശമായി പെട്ടെന്ന് നാട്ടിൽ പോകണം, ഓതറയ്ക്ക് തിരിച്ചു പോകണം, വഴിയൊന്നും തിരിച്ചയഞ്ഞു. അങ്ങനെ ഓതറ ഗ്രാമം വിട്ട് അധികം ദൂരം സഞ്ചരിക്കാത്തൊരു അമ്മച്ചിയാണ്. എന്നാൽ കോട്ടയം പട്ടണം വളരെ തിരക്കുള്ള സ്ഥലമാണ്, പലർക്കും അറിയാം. റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിനായി സീബ്ര ക്രോസിംഗ് ലൈനുണ്ട്. സാറാമാമയ്ക്ക് വലിയ നിശ്ചയമൊന്നുമില്ല, അതിലെയാ പോകേണ്ടതൊന്നും അറിയില്ല. തിരക്കുകളുടെ ഇടയിൽ കൂടി സാറാമാമ വേഗം മുന്നോട്ട് സഞ്ചരിച്ചു, റോഡ് ക്രോസ് ചെയ്തു. തിരക്കേറിയ റോഡിനിടയിലൂടെ പ്രായം ചെന്നൊരമ്മ ക്രോസ് ചെയ്യുന്നത് കണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന പോലീസുകാരൻ അദ്ദേഹത്തിന്റെ വിസിൽ എടുത്ത് നീട്ടി ഒരു വിസിൽ അടിച്ചു. സാറാമാമ ഇതൊന്നും ഗവനിക്കുന്നേ ഇല്ല, റോഡ് വേഗം ക്രോസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ദേഷ്യപ്പെട്ട് എതിരെ നിന്നൊരു യൗവനക്കാരൻ എന്ന് പറഞ്ഞു, തല വിസിലടിച്ച കേട്ടില്ലേ? സാറാമാമ അതിനും ആരാണെന്നുള്ള നോക്കാതെ പക്ഷെ മറുപടി പറഞ്ഞു, പോടായിരുക്ക, ആയ കാലത്ത് ഒത്തിരി എണ്ണം വിസിലടിച്ച് പുറകെ നടന്നതാണ്. ഒരുത്തന്റെ മുമ്പിൽ ഈ സാറാമ നിന്നു കൊടുത്തിട്ടില്ല. പിന്നെ ഈ വയസ്സാം കാലത്ത് വിസിലടി. എത്രയോ നാളുകളായി കല്യാണ ഇടവകയിൽ ദൈവവചനം പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ വചനങ്ങൾ കേട്ടു. ആയകാലത്ത് ഒരു വചനത്തിന് മുമ്പിലും ഹൃദയമൊന്നും തുറന്നില്ല. പിന്നെ ഇനി എന്ത് തുറക്കാനാണ്? അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട അച്ഛനിലൂടെ തന്നെ നമുക്ക് അതിനാവശ്യമായ ആമുഖം ലഭിച്ചു കഴിഞ്ഞു. ഈ കൺവെൻഷൻ എന്തിനാണ് നടത്തപ്പെടുന്നത്? ആർക്കുവേണ്ടിയാണ്? ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു? അതുകൊണ്ട് ഈ ദിനങ്ങളിലെ എന്റെ ചിന്തകൾക്ക് ഞാൻ മുഖ്യമായി കൊടുത്തിരിക്കുന്ന തലക്കെട്ട് God's people for God's purpose. ദൈവഹിതത്തിനായുള്ള ദൈവജനം എന്നാണ് അതിന്റെ പാരമ്പര്യത്തിലെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 1 വാക്യം വായിക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 1 വാക്യം. The book of Hosea, chapter 14, verses 1. മതി, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ വീണിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രി ഇടവകയായി ദൈവജനം ഒന്നിച്ച് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് തലങ്ങളെ മടക്കുന്നു. ദൈവവചനത്തിന്റെ മുൻപിൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറക്കുവാൻ ഒരു തിരിച്ചറിവും ഒരു തിരിച്ചു വരവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾ കർത്താവേ ഒന്നും പതിരായി പോകുവാനിടയാകരുത്. കടന്നു വന്നിരിക്കുന്ന ജലത്തിന്റെ ഉള്ളിൽ അത് വിത്ത് പാകുവാൻ മുളയ്ക്കുവാൻ അത് പടർന്ന പന്തലിപ്പാൻ അനേകർക്ക് ഗുണകരവും ഫലകരവുമായി തീരുവാൻ അവിടെ സഹായിക്കണമേ. ബലഹീനാം നടിയെ നിന്റെ വിടങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, വായിൽ നിന്ന് തിരുന്ന വചനങ്ങൾ കൂടി വന്നിരിക്കുന്ന ജനത്തിന് അനുഗ്രഹമായി തീരുവാൻ എന്നുള്ള കുറവുകളെ നീ എന്നോട് പൊക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാവരും എന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെറിയ പ്രവാചകന്മാരിൽ വലിയവനാണ് ഹോശേയ. ദൈവസ്നേഹത്തിന്റെ പ്രവാചകനാണ്. ജീവിതത്തിൽ പരാജയങ്ങളുടെ മധ്യത്തിൽ വിജയമുണ്ടെന്ന തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ലോകത്തിന് വരച്ചു കാട്ടിയ പ്രവാചകനാണ് ഹോശേയയുടെ ജീവിതം. നാം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് കുടുംബ ജീവിതം പലപ്പോഴും പരാജയകരമായ പല അനുഭവങ്ങളും നാം വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പരാജയങ്ങളുടെ മധ്യത്തിലും ജീവിതത്തിന്റെ വിജയമുണ്ടെന്ന തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഹോശേയ വരച്ചു കാട്ടുന്നുണ്ട്. ഇന്ന് എല്ലാവരും വിജയിക്കുവാനുള്ള ഒരു മത്സര ഓട്ടത്തിലാണ്, ഒരു മത്സരത്തിലാണ്. എങ്ങനെയും ജീവിതം വിജയിപ്പിക്കണം. പരാജയപ്പെടുന്നത് ആർക്കും ഇഷ്ടമല്ല. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുക, പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് ജീവിതത്തിൽ തന്നെ തകർന്ന അടിയുന്ന അനുഭവമായി തീരാറുണ്ട്. ഒരിക്കൽ ഒരു ഓട്ടമത്സരം സ്കൂളിൽ നടക്കുകയാണ്. ഓട്ടമത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് 4 ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ബാലൻ താൻ ഓടാൻ തുടങ്ങുന്ന ട്രാക്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ കൂടി വന്നിരുന്ന ജനം മുഴുവൻ വിചാരിച്ചു, ഇത്ര ഭക്തനായ ഒരു പയ്യൻ ഇവനായിരിക്കും ഫസ്റ്റ്. ഓട്ടമത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് സകലജനം കാണുക ട്രാക്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പയ്യൻ. മത്സരം ആരംഭിച്ചു. ഏറ്റവും അവസാനമായിട്ടാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച പയ്യൻ ഫിനിഷ് ചെയ്യുന്നത്. ഓടിച്ച നമ്മുടെ ക്ലാസ് ടീച്ചർ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അവനെ സങ്കടപ്പെടണ്ട, നീ പ്രാർത്ഥിച്ചിട്ടും ഫസ്റ്റ് നേടാൻ കഴിഞ്ഞില്ലല്ലോ, വിഷമിക്കണ്ട. ടീച്ചറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ടീച്ചറേ, ഞാൻ പ്രാർത്ഥിച്ചത് ഓട്ടത്തിൽ ഫസ്റ്റ് കിട്ടണമെന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഓട്ടത്തിൽ തോറ്റാൽ പരാജയപ്പെട്ടാൽ കരയാതിരിക്കുന്നതിനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്തെങ്കിലും മത്സരത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയാൽ കരയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ജീവിതമെന്നും മത്സരത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് തത്രപ്പെടുന്ന ഒരു ലോകത്താണെന്ന് നാം ജീവിക്കുന്നത്. എങ്ങനെയും വിജയകരമാക്കി തീർക്കണം, അതിനുവേണ്ടി അക്ഷീണം അധ്വാനിക്കുന്ന ഒരു സമൂഹമായി നാം അറിയിരിക്കുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 19-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്. ദൈവജനത്തെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് സമ്പത്തായിരിക്കും, നിങ്ങൾ പുരോഹിതവർഗമാണ്, വിശുദ്ധ ജനമാണ്, നിങ്ങൾ പുരോഹിതരാണ്. പുരോഹിതർ എന്ന വാക്കിന്റെ അർത്ഥം പാലം പണിയുന്നവൻ, ജനത്തെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന ചൂണ്ടുപലകളായി പാലങ്ങളായി മാറുവാൻ ദൈവം വിളിച്ച് ഓർത്തിരിച്ചിരിക്കുന്ന ഈ കല്യാൺ പ്രദേശത്ത് ദൈവം കൊണ്ട് നട്ടിരിക്കുന്ന വലിയൊരു ജനസമൂഹമാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് നമ്മുടെ ജീവിതം കൊണ്ട് അച്ഛൻ പറഞ്ഞു, പുതിയ ഒരു വിടവക കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കുന്നു. കഴിഞ്ഞ കൺവെൻഷൻ സമാപിച്ചത് മുതൽ ഈ കൺവെൻഷന്റെ ഇന്ന് ആരംഭ രാത്രി വരെ ദൈവം ദീർഘമായ ഒരു വർഷം നമ്മളെ നടത്തിയപ്പോൾ എത്ര വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിങ്കലെ കടുപ്പിക്കുന്ന ഒരു പാലമായി ഒരു ചൂണ്ടുപലകയായി ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. നമ്മെ കണ്ട് ആരെങ്കിലും ഈ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിനായി ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവജനം, അവരെക്കുറിച്ച് ഹോശേയ 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലിയർ ജനം ജാതികളുടെ ഇടയിൽ പൊട്ടപാത്രം പോലെ ആയി തീർന്നിരിക്കുന്നു. യൂസ്ലെസ്, ഒരു പ്രയോജനമില്ലാത്ത ഉപയോഗശൂന്യമായ പാത്രമായി തീർന്നിരിക്കുന്നു. കാരണമുണ്ട്, അവർ ദൈവജനം ദൈവത്തെ ഉപേക്ഷിച്ച് സഫലിലും ദാനിലും പൊൻ കാളക്കുട്ടികളെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ജനമായി മാറിയിരിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാൻ ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവജനം ഇത് ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമൂഹമായി മാറിയിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ദൈവജനം അകന്നുപോയി ഉപയോഗശൂന്യമായ പൊട്ടപാത്രം പോലെയായി തീർന്നിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ഹോസിയ പറയുകയാണ്, ഇസ്രായേല് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് നീ മടങ്ങി വരണം. ദൈവത്തിന്റെ അടുക്കിലേക്കുള്ളൊരു മടങ്ങിവരമാണ് ഈ രാത്രി ആഹ്വാനത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോസിയ പറയുന്നു, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയത്? അഞ്ച് ദൃഷ്ടാന്തങ്ങൾ വളരെ സവിസ്തരം ഹോസിയ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഒന്ന്, രണ്ടാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലും രണ്ടാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്ന് കാണുന്നുണ്ട്, ഹോസിയയുടെ ഒരു പേഴ്സണൽ ലൈഫ്, വ്യക്തിപരമായ ജീവിതത്തിൽ അവിശ്വസ്തയായി തീരുന്ന ഭാര്യയെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഒന്ന്, അവിശ്വസ്തയായി തീരുന്ന ദൈവജനം, അവിശ്വസ്തരായി മാറുന്ന ദൈവജനം. ഹോസിയ ഭാര്യയായി ഗോമറിനെ സ്വീകരിച്ചത് ദൈവശബ്ദത്തിന് വഴങ്ങിയാണ്. 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ഗോമർ ദുർനടപ്പുകാരിയും ആ വഴിക്ക് മക്കൾ ഉള്ളവരും ആയിരുന്നു. ദുർനടപ്പുകാരിയായ ആ വഴിക്ക് മക്കളുള്ള ഒരു സ്ത്രീയെ ദൈവശബ്ദത്തിന് വഴങ്ങി അവൾ അന്നുവരെ ചെയ്ത സകലും മറന്ന് ഓർക്കാതെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. എന്നിട്ടും വീണ്ടും ഇതാ പിന്നെയും പിന്നെയും അവൾ അവിശ്വസ്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നതും ദൈവം തന്നെ സ്നേഹിച്ചതും ദൈവം തന്നെ കരുതിയതും ഇതാ വീണ്ടും അവൾ മറന്നുപോയി. വീണ്ടും അവൾ അവിശ്വസ്തയായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവമൊമ്പാകെ അവിശ്വസ്തരായി തീരുന്ന ദൈവജനമായി ഇത് നമ്മുടെ സമൂഹം മാറുകയാണ്. അതുകൊണ്ടാണ് 12-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പേര് വിളിക്കുന്നു, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. യഹോവേ രക്ഷിക്കണമേ, വിശ്വസ്തന്മാർ ഇല്ലാതെ പോകുന്നു, മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തന്മാരുടെ എണ്ണം ഇതാ കുറഞ്ഞു വരികയാണ്. വിശ്വസ്തതയുടെ പ്രതീകങ്ങളായി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവജനം അവിശ്വസ്തരായി മാറുന്നു. ജോസഫിന്റെ ജീവിതം പഠിക്കുമ്പോൾ പല പ്രതിസന്ധികളിലൂടെ ജോസഫിന്റെ ദൈവം കടത്തിവിട്ടു. ജീവിതത്തിൽ കടത്തിവിട്ട പ്രതിസന്ധികളിലെല്ലാം വിശ്വസ്തതയുടെ ഒരു പ്രതീകമായി അവൻ നിലനിന്നതായി നാം വായിക്കുന്നുണ്ട്. പോത്തിഫറിന്റെ ഭവനത്തിൽ പോത്തിഫർ തന്റെ ഭവനവും ഭവനത്തിലുള്ളതിനെ ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പോത്തിഫറിന്റെ ഭവനത്തിൽ ആരും തങ്ങളെ കാണുന്നില്ലെന്നറിയുമ്പോൾ പോത്തിഫറിന്റെ ഭാര്യ ജോസഫിനെ കടന്നു പിടിക്കുന്നു. അവൻ കുതിരി മാറി ഓടി. തന്റെ രഹസ്യ ജീവിതത്തിലും തന്റെ പരസ്യ ജീവിതത്തിലും ദൈവമുമ്പാകെ ഒരുപോലെ വിശ്വസ്തനായി നിലനിൽക്കുവാൻ ജോസഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവന്റെ ജീവിതം കൃതാർത്ഥമായി തീരുവാൻ കാരണമായി തീരുന്നത്. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ വിശ്വസ്തനായി ജീവിച്ചു. ആരാണ് ഞാൻ, എന്നെ ആരും കാണുന്നില്ലെന്നറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതാണ് യഥാർത്ഥത്തിൽ ഞാൻ. എന്നെ ആരും കാണുന്നില്ലെന്നറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതാണ് യഥാർത്ഥത്തിൽ ഞാൻ. ഇതാ താൻ ചെയ്ത എല്ലാം മറന്ന് ഇതാ ഹോസയാതിന്റെ ഭാര്യയായി സ്വീകരിച്ചിട്ടും അവൾ ഹോസയായി മറന്നു പോകുന്നു. ഇന്ന് മറവിയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓർമ്മ നല്ലൊരു ഔഷധമാണ്, ഓർമ്മയ്ക്ക് നല്ലൊരു ചികിത്സയാണ്. ഓർമ്മ നല്ലൊരു ഔഷധമാണ്, ഓർമ്മയ്ക്ക് നല്ലൊരു ചികിത്സയാണ്. പിന്നിട്ട വഴികളെ കുറിച്ച് ഓർക്കുവാൻ ഇന്ന് നമുക്ക് ആർക്കും വലിയ താല്പര്യമുള്ള ഒരു കാലത്തിലല്ല ജീവിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കാച്ചിൽ കോശി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. കാച്ചിൽ കോശി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം പണ്ട് പണ്ട് കാച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു കഴിക്കാൻ. ഭക്ഷണം 3 നേരം ചോറില്ലായിരുന്നു.
രാവിലെ കാച്ചിൽ പുഴുങ്ങി അമ്മ കൊടുക്കും, ഉച്ചക്ക് പുഴുങ്ങിയ കാച്ചിലിന്റെ മിച്ചം ചൂടാക്കി കൊടുക്കും, വൈകുന്നേരം വളയ്ക്കാറായതാണെങ്കിലും ഇത് ഒന്നുകൂടൊന്ന് ഉടച്ചു വാർത്ത് വെച്ച് കൊടുക്കും. രാവിലെ ഉച്ചക്ക് വൈകിട്ടും കാച്ചിൽ മാത്രം കഴിക്കുന്നു. അങ്ങനെ കഴിച്ച് കഴിച്ച് കാച്ചിൽ കോശി എന്നാണ് പേരും കിട്ടിയത്. കാച്ചിൽ കോശി വളർന്ന് 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 അങ്ങ് ബോംബെ വന്നു. ബോംബെ എന്ന് എന്ന പ്ലെയിൻ കയറി അങ്ങ് പോയി. തിരിച്ച് വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്നപ്പോൾ കോശിയുടെ പട്ടുഭാവമെല്ലാം മാറി. ഇൻ ചെയ്തു, ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടു, റേബാന്റെ ഗ്ലാസ് വെച്ചു, നല്ല തൊടൽ പോലുള്ള മാല എടുത്തിട്ടുണ്ട്. കോശി നാട്ടിൽ വിസിറ്റിന് വന്നു. കാച്ചിൽ വിളഞ്ഞു കിടക്കുന്ന കാലം, കാച്ചിൽ മഴ വീശി കിടക്കുകയാണ്. കോശിയും അനുജന്മാരും രാവിലെ നടക്കാൻ ഇറങ്ങി മോർണിംഗ് വാക്കിന് മുന്നോട്ട് പോവുകയാണ്. നടന്ന് നടന്ന് നീങ്ങുമ്പോൾ കാച്ചിൽ വള്ളി വീശി കിടക്കുന്ന വള്ളിയിൽ മേക്കാച്ചിൽ ബൾബ് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. ബാല്യകാലത്തിൽ യൗവനത്തിൽ മൂന്ന് നേരം കാച്ചിൽ മാത്രം തിന്നു വളർന്ന കോശി തന്റെ റയബാൻ ഗ്ലാസ് ഉയർത്തി വെച്ച് കൂടെ നടന്ന് വന്നവരോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദിസ്? മൂന്ന് നേരം കാച്ചിൽ മാത്രം നിന്ന് വളർന്ന കോശിക്ക് ഇന്ന് കാച്ച് കണ്ടപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഓർമ്മ നല്ലൊരു ഔഷധം, ഓർമ്മിക്കൽ നല്ലൊരു ചികിത്സയാണ്. ഇന്നലകളിൽ നീ നടന്നു വന്ന വഴികളിൽ നിന്നെ കരുതിയ, സ്നേഹിച്ച, അവിശ്വസ്തയായി തീരുമ്പോഴും വിശ്വസ്തനായി കൂടെയിരുന്നൊരു ദൈവമുണ്ടെന്ന് ഓർക്കുവാൻ വിളിച്ചു വേർതിരിച്ച ദൈവജനമാണ് നാം. ദൈവസന്നിധിയിൽ അവിശ്വസ്തരായി തീരുന്ന ദൈവജനം, വിശ്വസ്തന്മാർ കുറഞ്ഞു വരുന്നൊരു കാലം. ഡോക്ടർ സി രാധാകൃഷ്ണൻ ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ്. നിങ്ങൾക്കറിയാം, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണക്ക് അധ്യാപിക ഒരു കണക്ക് ഇട്ടു ക്ലാസ്സിൽ. ഒരു നാഴി പാലിന് ഒരു റുപ്യ, മൂന്ന് നാഴി പാല് വാങ്ങി നാല് നാഴി വെള്ളം ചേർത്ത് വിറ്റു, എത്ര രൂപ ലാഭം കിട്ടും, പ്രോഫിറ്റ് കിട്ടും? പെട്ടെന്ന് എഴുതണം. പണ്ടത്തെ കണക്ക്, ഒരു നാഴി പാലിന് ഒരു റുപ്യ, മൂന്ന് നാഴി പാൽ വാങ്ങി നാല് നാഴി വെള്ളം ചേർത്ത് വിറ്റു, എത്ര ലാഭം കിട്ടും? സി രാധാകൃഷ്ണൻ ഉത്തരം എഴുതിയില്ല. ഉത്തരം എഴുതാൻ എന്തുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനായി വളർന്നു കഴിഞ്ഞപ്പോൾ ബാല്യകാലത്തിൽ തന്റെ മൂന്നാം ക്ലാസ് പഠനം അവസാനിപ്പിച്ച ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടേണ്ട അനുഭവം ഈ ബാലനായിരുന്ന സി രാധാകൃഷ്ണൻ എന്തുകൊണ്ട് ഉത്തരം എഴുതാതെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടേണ്ടതായി വന്നു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ സി രാധാകൃഷ്ണൻ പറയുകയാണ്, പാലിലിന്റെ അമ്മ വെള്ളം ചേർത്തല്ല വിൽക്കാറുള്ളത്, പാലിലിന്റെ അമ്മ വെള്ളം ചേർത്ത് വിൽക്കുന്നില്ല, പാലിൽ വെള്ളം ചേർക്കാതെ തന്നെ ലാഭം കിട്ടുമല്ലോ, പിന്നെന്തിനാണ് പാലിൽ വെള്ളം ചേർക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശ്വസ്തതയുടെ വഴിയാണോ ഞാനും നീയും ഇന്ന് സന്നിധിക്കുന്നതെന്ന് ഈ രാത്രി വളരെ ആത്മാർത്ഥതയോടെ ചിന്തിക്കണം. ഹോസിയാനെ ജനത്തോട് പറയുന്നു, അവിശ്വസ്തരുടെ പ്രതീകമായി നിങ്ങൾ മാറുന്നു. രണ്ട്, വേഗം മുന്നോട്ട് പോകട്ടെ. നാലാം അധ്യായം പതിനാറാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. നാലാം അധ്യായം പതിനാറാമത്തെ വാക്യം. ഹോസിയാന്റെ പുസ്തകം നാലാം അധ്യായം പതിനാറാം വാക്യം. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവ് പോലെ ആയിരിക്കുന്നു. മതി, ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവ് പോലെ ആയിരിക്കുന്നു. ഇസ്രായേൽ ജനത ദൈവവുമായുള്ള ബന്ധത്തെ ഇടയനും ആടുകളുമായി പലയിടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് പശുക്കിടാവെന്നാണ്. വെറും പശുക്കിടാവല്ല, ദുശാഠ്യമുള്ള പശുക്കിടാവ്. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവായി മാറുകയാണ്. പശുക്കിടാവ് ദുശാഠ്യമുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ ബാല്യകാലങ്ങളിൽ പശുവിനെ വളർത്തിയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ പശുവിന്റെ സ്വഭാവത്തെ അറിവുള്ളവർക്കും അറിയാം, യജമാനൻ പിടിക്കുന്ന വഴിയും പശു സഞ്ചരിക്കുന്ന വഴിയും രണ്ടും രണ്ടാണ്. യജമാനൻ പിടിക്കുന്ന വഴിയും പശുവിന് ഇഷ്ടമുള്ള വഴിയും രണ്ടും രണ്ടാണ്. രണ്ടു വഴി സഞ്ചരിക്കുന്നവർ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ദൈവജനം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇഷ്ടം പോലെ പ്രസംഗങ്ങളുണ്ടെന്ന്, ദൈവത്തെ ആരാധിക്കുന്ന ജനസമൂഹം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ദൈവത്തെ അനുഗമിക്കുന്നവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണ്. ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്, ദൈവത്തെ അനുഗമിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇവിടെ നാം വായിക്കുന്നു ദുശാഠ്യമുള്ള പശുക്കിടാണ്. ദൈവ വചനത്തിന്റെ മുന്നിൽ ദുശാഠ്യം പിടിക്കുന്നവർ ഒത്തിരിയുണ്ട്. എല്ലാ ഞായറാഴ്ചയും ചവള്ളി പോകുന്നത് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അധികം കേൾക്കത്തില്ലേ? എന്നൊന്ന് എന്തോ പ്രാർത്ഥനയ്ക്ക് പോകാനോ എന്തോ ഒരു പ്രാർത്ഥനയാ. മാർത്തോമാ സഭയിൽ ഇത്രയും പ്രാർത്ഥനയുണ്ടോ? ഏറിയ വൈസ് പ്രയർ, ഫാസ്റ്റിംഗ് പ്രയർ, സേവിയ സംഘം, എന്തൊരു പ്രാർത്ഥനയാ സാർ? ഒരു പ്രാർത്ഥന വീട്ടിൽ വെക്കണമെന്ന് ചോദിക്കേണ്ട എത്രയോ ഗതികേടായിരുന്ന മാർത്തോമാ സഭയിൽ വന്നേക്കുന്നത് റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങളെ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചോട്ടെ. വേണ്ട, ഇപ്പം ഞാൻ ഇച്ചിരി ബിസിയാ, അടുത്ത മാസമാകട്ടെ. ഇപ്പൊ അങ്ങോട്ട് വെച്ചതേ ഉള്ളല്ലോ, പിന്നെ എന്താ എപ്പോഴും എപ്പോഴും പ്രാർത്ഥന? എന്ന് ഞായറാഴ്ച ദേവാലയത്തിൽ വന്നാലേ രക്ഷപ്പെടുക? യൂത്ത് യുവജനങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. എല്ലാ അച്ഛന്മാരും വിളിച്ച് പറയുന്നൊരു കാര്യമാണ്. സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ അയക്കണം. ഒരു പരിധി വരെ ദൈവത്തിങ്കിൽ നിന്ന് കുഞ്ഞുങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളാണ്. ദുശാഠ്യം പിടിക്കുകയാണ്. ദൈവജനം ഇന്ന് ദുശാഠ്യമുള്ളവരായി മാറുകയാണ്. എന്നാൽ ദൈവജനം ദൈവഹിതത്തിനനുസൃതമായി ജീവിക്കണമെങ്കിൽ ദൈവവുമായി ഒരു കോളിംഗ് ഡിസ്റ്റൻസ് പാലിക്കണം. അതിനായി ആവശ്യം ഒരു പേഴ്സണൽ ഡിവോഷനാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഹോ സഭയിലെ ഒരു പ്രശസ്തമായ ഒരു ദേവാലയത്തിൽ യൂത്തിന് യുവജനങ്ങളുടെ ക്ലാസ് എടുക്കാൻ പോയി. ഏകദേശം 110 കുട്ടികൾ അവിടെ ഇരിപ്പുണ്ട്. ക്ലാസ്സെല്ലാം കഴിഞ്ഞ് അതിന്റെ അവസാന ഭാഗത്തെ ഡെഡിക്കേഷൻ സെക്ഷനിൽ ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേർ ക്രമമായി ഡെയിലി വേദപുസ്തകം വായിക്കുന്നവരുണ്ട്? ഈ 110 യൂത്ത് യുവജനങ്ങൾ അവിടെ ഇരിക്കുന്നത് സത്യസന്ധമായി ആത്മാർത്ഥതയോടെ അവർ മറുപടി പറഞ്ഞു, ഒറ്റയൊരു കുട്ടി പോലും കൈപൊക്കിയില്ല. ദൈവവചനം വായിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. ദൈവ പഠനത്തിനായി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ശീലങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. ദുശാഠ്യമുള്ള ജനമായി മാറുകയാണ്. ദൈവം തന്നിരിക്കുന്ന നന്മകളെ ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഫുഡ് പ്ലേസ് ആൻഡ് ഹങ്കർ, സുന്ദരമായ ഒരു ഇംഗ്ലീഷ് ഹ്രസ്വ ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ സാരാംശം വളരെ ഏതാനും വാക്കുകളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവ്, 4 മക്കൾ, ഭാര്യ, ഈ റെസ്റ്റോറന്റിലെ മേശ തുടയ്ക്കുന്ന ശുശ്രൂഷയാണ് ഈ മനുഷ്യന്. പാതിരാ കഴിയുമ്പോൾ ഈ റെസ്റ്റോറന്റിൽ നിന്ന് മിച്ചം വരുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് തന്റെ വീട്ടിൽ വരുമ്പോൾ ഈ ഭക്ഷണമാണ് ആ വീട്ടിലെ 4 കുഞ്ഞുങ്ങളും ഭാര്യയും കഴിക്കുന്നത്. മറ്റു ഭക്ഷണത്തിനും വകയൊന്നുമില്ല. ഒരു ദിനം പാതിരാ ആയിട്ടും പിതാവ് വരാഞ്ഞപ്പോൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ 4 പേരും കിടന്നുറങ്ങി. ഏറ്റവും ഇളയ മകൻ 3 വയസ്സ് മാത്രം പ്രായമുള്ളൂ. പാതിരാ കഴിഞ്ഞപ്പോൾ അപ്പൻ വന്നു. അമ്മ ഓടിച്ചെന്ന കുഞ്ഞുങ്ങളെ 4 പേരെയും തട്ടിമുണർത്തുന്നു. ബിഷപ്പിന്റെ ആണിക്യം കൊണ്ട് 3 വയസ്സുകാരനെ ഓടിച്ചെന്ന് അപ്പൻ കൊണ്ടുവച്ചിരുന്ന ഭക്ഷണത്തിന്റെ പൊതിയെടുത്ത് തുറന്നു വേഗം ഒരു കഷണം അപ്പമെടുത്ത് ഭക്ഷിപ്പാൻ തുടങ്ങുമ്പോൾ അമ്മ ഓടി വന്നവന്റെ കൈക്ക് തട്ടുകയാണ്. ഉടനവന്റെ കാര്യം മനസ്സിലായി. ഭക്ഷണം തത്തുവെച്ച് പിഞ്ചുകരങ്ങൾ കൂട്ടി തലകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയുന്നു. ഭക്ഷണം തന്ന തമ്പുരാന് നന്ദി പറയുന്ന ബാലൻ. ഞാൻ ചോദിക്കട്ടെ മാതാപിതാക്കളെ, സമൃദ്ധിയുടെ പ്രതീകങ്ങളായി ഞാൻ നിങ്ങളിട്ട് ജീവിക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് കരം പിടിച്ചു നിന്നെ ഉയർത്തിയ ദൈവത്തിന് ദൈവം സന്നിധിയിൽ എത്രമാത്രം നന്ദിയുള്ളവരായി വിശ്വസ്തതയോടെ ജീവിപ്പാൻ നമ്മൾ കേട്ടിരുന്നുണ്ട്. അവിശ്വസ്തരായിത്തീരുന്ന ദൈവജനം ഇതാ ദുശാഠ്യമുള്ള പശുക്കിടാവ് പോലെ മറ്റ് ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറുന്നു. ദൈവസന്നിധിയിൽ മുട്ടുമടക്കാത്തവൻ മുട്ടുതടിക്കേ കൊള്ളത്തുള്ളൂ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കാത്തവൻ മുട്ടുതടിക്കേ ഉള്ളൂ. മുട്ടുതടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വിറക് വെട്ടിക്കിടുന്നതിന് ഒരു തടി കുറുകയിടും, അതിന്റെ പേരാ മുട്ടുതടി. ഉളിയും ചിന്തയിലും ഒന്നും വളർത്തില്ല, വെറുതെ അത് അവിടെ ഇടാനേ പോകുന്നത്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കാതെ പോകുന്ന അനുഭവങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കാലം. ഇതാ ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, അവിശ്വസ്തരായി മാറുന്നു, ദുസാധ്യമുള്ള ജനസമൂഹമായി മാറുന്നു. മൂന്ന്, പക്ഷേ പറയുന്നു ഏഴാം അധ്യായം എട്ടാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, ഇസ്രായേലെ നീ മറിച്ചിടാത്ത ദോശ പോലെയാകുന്നു. നീ മറിച്ചിടാത്ത ദോശ പോലെ, സെമി കുക്ക്, ഒരു വശം നോക്കിയാൽ മൊരിഞ്ഞ് പൊരിഞ്ഞ് ആരെയും ആകർഷിക്കുന്ന ഇടം, മറുവശം പച്ചയ, ഒന്നിനും കൊള്ളില്ല. ദൈവത്തെ വിളിക്കുന്നുവെങ്കിലും ദൈവഹിതം നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും പല വഴികളിലായി തിരിയുന്നു. വായിക്കുന്ന നാലാമധ്യായം ഒന്നാം വാക്യത്തിൽ കാണുന്നുണ്ട്, കള്ളവും ചതിവും വഞ്ചനയുമുള്ള ജനമായി മാറുന്നു. ഏഴാമധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവജനമെന്ന പേരുണ്ടെങ്കിലും പാപത്തിൽ മലിനപ്പെട്ട് ജീവിക്കുന്ന ജനം. ആറാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, കൊലപാതകം മദ്യപാനം ദുർനടപ്പുള്ള ജനം. ഈ ജനത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, നീ മറിച്ചിടാത്ത ദോശ പോലെയാണ്, ഒരു വശം നോക്കിയാൽ ആരെയും ആകർഷിക്കുന്ന ഇടം. ഇന്ന് ഒത്തിരി ഭക്തന്മാർ ഇങ്ങനെയുണ്ട്, ഇടവകയുടെ സജീവ പ്രവർത്തകരാണ്. അവരുണ്ടെങ്കിലേ ആ ഇടവകനെ മുന്നോട്ട് ചലിക്കൂ. ഇടവ മിഷൻ ആണെങ്കിൽ ഇടവ മിഷൻ, സേവിയാ സംഘമാണെങ്കിൽ സേവിയാ സംഘം, ഇനി ഇടവകയുടെ കൈസാ സമിതി ആണെങ്കിൽ അങ്ങനെ അതിന് മുന്നിൽ, ഇടവകയുടെ ഭരണചക്രം പിടിക്കണമെങ്കിൽ അതിന് മുമ്പിൽ, ഏത് കാര്യങ്ങൾ ഇനി എവിടെ മിഷൻ തോന്നണം അവിടെയും മുമ്പിൽ. അങ്ങനെ ഭക്തനായ ഒരു മനുഷ്യൻ ഞാൻ ശുശ്രൂഷിച്ച ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. വിദേശത്തും സ്വദേശത്തും ഒന്ന് ജീവിക്കുക, കഴിഞ്ഞ 14 വർഷമായി ആ പള്ളിയിലെ എല്ലാ കമ്മിറ്റികളിലും ഉണ്ട്. ഒന്നേ വൈസ് പ്രസിഡന്റ്, അല്ലേ സെക്രട്ടറി, അല്ലേ ട്രസ്റ്റി, അല്ലേ മണ്ഡലം. ഒരു വർഷം വിചാരിച്ചു ഇനി ഈ അച്ഛനെ ഈ ആന്റിയിലും ഒതുക്കി വീട്ടിലിരുത്തണമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒതുക്കി കഴിഞ്ഞപ്പം ഞഴിഞ്ഞ് കയറി വന്നു, ഏറിയ വൈസ് ചെയ്യാമോ, വീട്ടിലിരുത്തണ എന്തൊരു ബന്ധപ്പാടാ, മുന്നിലുണ്ട് പ്രത്യേക സീറ്റാണ് പള്ളിയിൽ ഇരിക്കുന്നതിന് പോലും. അങ്ങനെയുള്ള ഭക്തനായ മനുഷ്യന്റെ വീട്ടിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. ഭാര്യ ഭർത്താവ് മാത്രം താമസിക്കുന്നുള്ളൂ, മക്കളെല്ലാം കൂടെ താമസിക്കുന്നില്ല. രണ്ടു നില വീട് കയറി ചെന്നപ്പോൾ തന്നെ ഡൈനിങ് ടേബിൾ കാണാം. ഡൈനിങ് ടേബിളിൽ ഒരു ചായ കുറിപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഭക്ഷണം തയ്യാർ. ചെന്ന് കയറിയപ്പോഴേ ഞാൻ ഈ കുറിപ്പ് കണ്ടു, ഭാര്യ ഭർത്താവ് മാത്രം താമസിക്കുന്ന ഈ വീട്ടിൽ ഭക്ഷണം തയ്യാറെന്നൊരു കുറിപ്പിന്റെ സാങ്കത്യം എന്താണ്? ഞാൻ ചോദിച്ചു, അമ്മോ ഇവിടെ എന്താ ഒരു കുറിപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ഭക്ഷണം തയ്യാർ? അച്ഛൻ കണ്ടോ വേറൊരു മാറ്റി. ഒരു മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞിച്ച് പോകാൻ ഞാൻ അവിടെ ചെന്നു വീങ്കിൽ ആ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോൾ 5 മണിയായി. ഞാൻ ചോദിച്ചു, എന്തുപറ്റി, എന്താണ് ഈ കുറിപ്പ് ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത്? ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും വാറിട്ട് നിലവിളിച്ചുകൊണ്ട് അമ്മ പറയുന്നു, അച്ഛ ഞാനും എന്റെ ഭർത്താവും ഈ വീട്ടിൽ പാർക്കുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ട് 9 വർഷമായി. ഞാനും എന്റെ ഭർത്താവും ഈ വീട്ടിൽ പാർക്കുന്നെങ്കിലും ഞങ്ങൾ 2 മുറിയിലാണ് ഇവിടെ ഉറങ്ങുന്നത്. ഇടവകയുടെ വൈസാഖ സമിതിയിൽ മുൻപന്തിയിലുണ്ട്. ആത്മീയ നേതൃത്വങ്ങളുടെ പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കും, സാക്ഷി പറയുന്ന സാക്ഷി പറയും, ബൈബിൾ ക്ലാസ് എടുക്കണമെങ്കിൽ ബൈബിൾ ക്ലാസ് എടുക്കും, ഇടവകയുടെ കൈസാഖ സമിതിക്ക് ആവശ്യമായ റിട്രീറ്റിന് നേതൃത്വം നൽകും. എങ്ങനെയുണ്ട് നിന്റെ രഹസ്യ ജീവിതം? ഈ ഭക്തനായ മനുഷ്യനെ കുറിച്ച് കണ്ടപ്പോൾ, കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ എന്റെ മനസ്സുകല്ലാതെ പിടഞ്ഞുപോയി. പരസ്യ ജീവിതത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഇടമായി ജീവിക്കുന്നെങ്കിൽ ഹോശയ പറയുകയാണ്, നിന്നെ നോക്കിക്കൊണ്ട് പറയുന്നു, നീ മറിച്ചിടാത്ത ദോശ പോലെയാണ്, സെമിക്കു, മറ്റുള്ളവരെ കബലിപ്പിക്കുന്ന ഇടമായി മാറുകയാണ്, മറ്റുള്ളവരെ കബലിപ്പിക്കുന്ന ഇടങ്ങളായി മാറി. ഒരു പക്ഷേ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിന്മേൽ കൃത്യമായും വ്യക്തമായും തട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ രാത്രി കഞ്ചടച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധനായ ദൈവമേ നീ എന്നെ ഒന്ന് ഉടച്ചു വാർക്കണം, നിനക്ക് ഹിതകരമായ ഉപയോഗശൂന്യമായ ഒരു പാത്രമായി ഞാൻ മാറിപ്പോയെങ്കിൽ നിനക്ക് ഹിതകരമായ ഒരു വസ്ത്രമാക്കി നീ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഹോശയ പറയുന്നു, അവിശ്വസ്തയായി തീർന്നിരിക്കുന്ന ദൈവജനമായി മാറിയിരിക്കുന്നു, ദുശാഠ്യമുള്ള പശുക്കിടാവ് പോലെ ആയിരിക്കുന്നു, നീ മറിച്ചിടാത്ത ദോശ പോലെ ആയിരിക്കുന്നു. 4, ഏഴാം അധ്യായം 11 വാക്യം വേഗമെടുത്താട്ടെ. Ephraim is like a dove without sense. Ephraim ബുദ്ധി ഇല്ലാത്ത പൊട്ടപ്രാവ് പോലെയായിരിക്കുന്നു. Without sense, ഒരു ബുദ്ധി. പ്രാവ് യഹൂദന്മാരുടെ സിംബൽ ഓഫ് പീസ് ആൻഡ് പ്യൂരിറ്റിയാണ്, പരിശുദ്ധിയുടെ സമാധാനത്തിന്റെ ഒക്കെ പ്രതീകമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവിന്റെ കാര്യമാണ്. പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജനം, കാശുണ്ട് വിവരമില്ല, ശരിയാണോ? കാശുണ്ട് വിവരം ഇല്ല. നാട്ടിൽ ഒരു മൂന്ന് നില വീട് വെക്കുക. ഞാൻ ചോദിച്ചു, ഇത്ര വലിയ വീടോ? എന്താ വെച്ചാ ഈ നാട്ടിൽ ഇതിനെ തോൽപ്പിക്കാൻ ഇനി ഒരു വീട് വരരുത്. സ്തോത്രം, പണി ആരംഭിച്ചു. നാനാഭാഗങ്ങളിൽ പോയി തപ്പി എങ്ങനെ ഒരു വീട് മോടി പിടിപ്പിക്കാം? വീട് ഓർപ്പിക്കട്ടെ, കാശുണ്ട് വിവരം ഇല്ല. പണി തീരാറായി വന്നപ്പോഴാണ് ബാത്റൂമിനെ കുറിച്ച് ഓർത്തത്. അങ്ങ് കോട്ടയത്ത് പോയപ്പോൾ ഒരു ബാത്റൂമിൽ, ഒരു ടോയ്ലറ്റിൽ പേപ്പർ കിടക്കുന്ന കണ്ടു. അപ്പോഴാണ് ഓർത്തത്. വേഗം അടുത്ത വണ്ടി കയറി തിരുവല്ല ചെന്നു. എടാ കുഞ്ഞെ, ഈ ബാത്റൂമിന്റെ വോളിൽ കെട്ടിത്തൂക്കിയിടുന്ന പേപ്പർ ഉണ്ടോ ഇവിടെ? അവൻ പറഞ്ഞ, ഇവിടെ ആകപ്പാടെ ഒരു പേപ്പറേ ഉള്ളൂ, സാൻഡ് പേപ്പർ. അത് മതിയോ? മതി, പേപ്പർ അല്ലേ? ആ മതി. അതൊരു റോളിങ് എടുത്താൽ സാൻഡ് പേപ്പർ കൊണ്ടുവന്ന ബാത്റൂമിന്റെ വോളിൽ കെട്ടിത്തൂക്കിയിട്ടു. കാശുണ്ട്, എന്തോല്ല പല മർത്തോമക്കാരനും പറ്റിയിരിക്കുന്ന ഒരു അപകടമായി. ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ എന്ത് ചെയ്യണം എന്ന് ചെയ്യരുത്, എന്ത് പറയണം എന്ന് പറയരുത്, ആരോട് പറയണം പറയരുത്. ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ഐസി ഇന്ന് നമുക്കൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. ആരോടും എന്ത് പറയും? അത് തിരുമേനിയോടെങ്കിൽ തിരുമേനിയോട് പറയും, അച്ഛന്മാരോടെങ്കിൽ അച്ഛന്മാരോട് പറയും, അപ്പനോടെങ്കിൽ അപ്പനോട് പറയും, അമ്മയോടെങ്കിൽ അമ്മയോട് പറയും, മക്കളോടെങ്കിൽ മക്കളോട് പറയും. ആരോടെന്ത് പറയണം, ആരോടെന്ത് പറയരുത്, ഇതിന് വലിയ പരിജ്ഞാനം ഇതില്ല. പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവജനം എന്തും എങ്ങനെയും എന്ത് ചെയ്യുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ശുശ്രൂഷിച്ച പുഴടവെങ്കിൽ 90 വയസ്സുള്ള പിതാവ് മരണാസന്നനായിട്ട് കിടക്കുകയില്ല. ഞാൻ ആ വീട്ടിൽ അദ്ദേഹത്തെ ക്രമമായിട്ട് പോയി വിസിറ്റ് ചെയ്യും. മാതാവും പിതാവും മാത്രമേ ഉള്ളൂ, 4 മക്കളുണ്ട്, 4 പേരും ഫിലാഡൽഫിയയിലാണ്. അപ്പോൾ ഈ പിതാവിന്റെ മരണാസന്നനായി മരണം അടുത്തടുത്ത് വരുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ വിളിച്ചു, മൂത്ത മോനെ വരണം, പിതാവ് മരിക്കാറായി, ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരാൾ വരണം. മൂത്തമ്മ പറഞ്ഞു, സോറി അച്ഛ, വരണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ എങ്കിൽ ലീവ് കിട്ടുന്നില്ല. രണ്ടാമത്തെ മോന്റെ അഡ്രസ് ഞാൻ കളക്ട് ചെയ്തു, വിളിച്ചു, 4 പേരെ വിളിച്ചു, 4 പേരും വന്നില്ല. മരിക്കുന്നതിന് തലേ ദിവസം ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടു, ആ മനുഷ്യന്റെ തലയിൽ കൂടി ഇതാ ഉറുമ്പുകൾ കയറി ഇറങ്ങി സഞ്ചരിച്ച് നടക്കുകയാണ്. എന്റെ ടൗലെടുത്ത് ഞാൻ അതിനെ ഞാൻ തട്ടിക്കളഞ്ഞു. വീട്ടിൽ വന്നിരുന്ന വളരെ ആത്മാർത്ഥതയോടെ ആ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ദൈവം മനുഷ്യനെ വിളിച്ച് ദൈവസന്നിധി ചേർത്തു. ബോഡിയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലെ മോർച്ചറിയുടെ വാതിൽ എത്തിയപ്പോൾ എന്റെ മൊബൈൽ ഫോൺ ശ്രദ്ധിച്ചു. ഞാൻ നോക്കിയപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഫോണാണ്. മൂത്ത ഫോൺ വിളിക്കുക, അച്ഛാ ഫ്യൂണറൽ ഫിക്സ് ചെയ്ത് ഞാൻ വരുന്നുണ്ട്, തലേ ഞാൻ വിളിച്ചതാ വരണേ. അപ്പൊ പറഞ്ഞു, ഓ വരുന്നില്ല അച്ഛാ, ലീവ് ഇല്ല. ഞാൻ പറഞ്ഞു, ഷോ നിങ്ങൾ വന്നിട്ടേ അടക്കം നടക്കും. വന്നു, 4 പേർ പടപട അമേരിക്കയിൽ നിന്ന് വന്നു. അതായിരുന്നു അടക്കം, ഒന്ന് കാണാനുണ്ട് അടക്കം തന്നെ. ഞങ്ങളുടെ നാട്ടിലെ പിള്ളേർ മുഴുവൻ സ്പ്രൈറ്റും മിറണ്ടയും കുടിച്ച് മതി പറഞ്ഞ് വന്ന അടങ്ങമാണ്. മുഴുവൻ നിരത്തി വെച്ചിരിക്കുക, സ്പ്രൈറ്റ് മിറണ്ട പെപ്സി സെവനപ്പ് എല്ലാം നിരത്തി വെച്ചിരിക്കുക, ഇഷ്ടം പോലെ. വന്നാൽ വന്നാൽ ഈ രണ്ട് ക്യാൻ വണ്ടി എടുത്ത് വെച്ചിട്ട് പൊക്കളഞ്ഞു, ഇഷ്ടം പോലെ സാധന സാമഗ്രികൾ. അപ്പച്ചന്റെ അടക്കം
മരിക്കാൻ തുടങ്ങുമ്പോൾ ഒരിറ്റു വെള്ളം ചുണ്ടിപ്പുരട്ടുവാൻ ആരുമില്ലാതെ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ട പിതാവ്. ഇവിടുന്ന് അല്ല എന്റെ പോയിന്റ്, അവിടെ വരുന്നേ ഉള്ളൂ. അടക്കം കങ്കേമമായി തീർന്നു.
എനിക്ക് ഒരു വാക്ക് നന്ദി പറയാൻ അവസരമുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളാണല്ലോ പറയുന്നത്. ശിവസംസ്കാരം കഴിഞ്ഞു വന്നിരുന്നു പറയുകയാണ്,
ഞങ്ങളെ അപ്പച്ചന്റെ ശവമടക്ക് ഒരു വൻ വിജയമാക്കി തീർത്ത നിങ്ങളെല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു.
പണമുണ്ട് എന്നില്ല, വിവരമില്ല.
കാശുണ്ട് വിവരമില്ല. പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവജനത്തെ കുറിച്ച് ഹോസ്യാപ്രവാചകന്റെ പുസ്തകം 4:6 ആറാമത്തെ ലീന പറയുന്നു, പരിജ്ഞാനം ത്യജിച്ചതുകൊണ്ട് ഞാൻ നിന്നെയും ത്യജിക്കുന്നു.
എവിടുന്ന് പരിജ്ഞാനം കിട്ടും? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു.
ഊട്ടി ലൗഡേജ് സ്കൂൾ പ്രസിദ്ധമാണ്. അതിന്റെ മുമ്പിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു ഫാമിലി സ്റ്റാച്ചുമാണ് അവിടെ നിൽക്കുന്നത്. പിതാവും മാതാവും രണ്ട് കുഞ്ഞുങ്ങൾ കൂടെ നിൽപ്പുണ്ട്. ഈ രണ്ട് മക്കൾ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അവർ ചോദിക്കുന്നു, എവിടെ നിന്ന് ഞങ്ങൾക്ക് ജ്ഞാനം കിട്ടും? പിതാവിന്റെ കണ്ണുകളും കരങ്ങളും ഉയരങ്ങളിലേക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ഈ സ്റ്റാച്ചു ലോകത്തോട് വിളിച്ചു പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഇന്ന് പരിജ്ഞാനം ത്യജിച്ചു കളഞ്ഞ്, പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവജനമായി ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും അകന്നു പോയിട്ടുണ്ടായെങ്കിൽ
ഈ രാത്രി നമുക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് ദൈവം നമ്മെ പ്രാർത്ഥിപ്പിക്കുന്നത്.
4 ചിന്തകളെ പങ്കുവച്ചു. 1, അവിശ്വസ്തയായി തീർന്നിരിക്കുന്ന ദൈവജനമായി മാറിയിരിക്കുന്നു. 2, ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ മാറിയിരിക്കുന്ന ദൈവജനം. 3, മറിച്ചിടാത്ത ദോശ പോലെ മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന ആത്മീയതയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ദൈവജനം. 4, ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ ആയിരിക്കുന്നു. 5, 9 അതിന്റെ 16 വാക്യം ഒരാൾക്ക് വായിക്കാം. 9 അതിന്റെ 16 വാക്യം,
പിടിച്ചിരിക്കുന്ന ജനത
അഥവാ പുഴുക്കുത്തു പിടിച്ച് മണ്ട ഉണങ്ങിപ്പോയ ഭവനങ്ങൾ. ഇസ്രായേലിനെ നാഷണൽ സിംബലാണ് മുന്തിരിപ്പള്ളി. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് വേരുണങ്ങിപ്പോയി മണ്ട മുരടിച്ചു പോയിരിക്കുന്ന മുന്തിരിപ്പള്ളികളെ കുറിച്ചാണ്. എല്ലാമുണ്ട്,
ഒന്നുമില്ലാത്ത പോലുള്ളൊരു ലൈഫ്. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാഭ്യാസം കഴിഞ്ഞത്. രാവിലെ 9:00 ഒരു ദിവസം ഞാൻ കോളേജിലോട്ട് നടന്നു പോവുകയാണ്. കോളേജിലോട്ട് നടന്നു പോകുമ്പോൾ ഒരു 2 നില വീട്, ഒരു വില കൂടിയ കാർ ഗേറ്റ് സെക്യൂരിറ്റി തുറന്നു കൊടുത്തു. ആ ഗേറ്റ് അതിനകത്തു നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് പതുക്കെ കാർ മുന്നോട്ട് നീങ്ങുന്നു.
അതിന് തൊട്ട് മുമ്പിലായി ആ ഗേറ്റിൽ കൂടി തന്നെ ഒരു സ്ത്രീ അങ്ങോട്ട് നടന്നു പോകുന്നു.
ഫുട്പാത്തിൽ കൂടെ നടന്നു വരുന്ന എനിക്കിത് കാണാം.
ഈ കാർ നടന്നു പോകുന്ന സ്ത്രീയുടെ അടുക്കളയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, കേർഡി കേർഡി കേർഡി.
നടന്നു പോകുന്ന സ്ത്രീ ഇതൊന്നും ഗൗനിക്കുന്നില്ല. എന്നാൽ അവൾ മറുപടി പറയുന്നത് നിന്ന് അപ്പുറമേ നടന്നു വന്ന ഞാൻ കേട്ടു,
പോടോ പോടോ.
പ്ലെയിൻ പോലെ കാറുണ്ട്, ബഹുനല്ല വീടുണ്ട്, ഇഷ്ടം പോലെ കാശുണ്ട്, ജീവിതത്തിന്റെ ഭാഗ്യകരമെന്ന് ഞാനും നിങ്ങളും കണക്കാക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. എന്നാൽ എന്തില്ല, വീട്ടിൽ സമാധാനമില്ല.
സമാധാനം നഷ്ടപ്പെട്ടു പോയി, മണ്ണ അടച്ചുപോയി, വേര് ഉണങ്ങിപ്പോയിരിക്കുന്ന ഭവനങ്ങൾ.
ഇന്ന് ക്രൈസ്തവ ഭവനങ്ങൾ എടുത്തു പഠിച്ചാൽ അനേക ഭവനങ്ങളുടെ വേര് അറ്റുപോയിരിക്കുന്നു, ഉണങ്ങിപ്പോയിരിക്കുന്നു, മണ്ണ മുരടിച്ചു പോയിരിക്കുന്നു.
ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം സുവിശേഷകരുടെ സുവിശേഷമാണ്.
സുവിശേഷങ്ങളുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ഉപമയുണ്ട്.
ഒരു വീടിന്റെ ചിത്രീകരണമാണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ പറയും മുടിയൻ പുത്രൻ, അങ്ങനൊരു വേദവസ്ത്രത്തിലൊരു ഉപമയുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു മകന്റെ ഉപമ ഇവിടെ നാം വായിക്കുന്നുണ്ട്.
ഈ ഉപമയിൽ ചില വാക്കുകൾ ഈ രാത്രി പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സുപരിചിതമാണ് ആ ഉപമ, അതുകൊണ്ട് ഞാൻ ഭാഗം വായിപ്പിക്കാത്തത്.
പ്രോപ്പർട്ടി, മണി, മാർക്കറ്റ്, ഇൻസ്റ്റന്റ് പ്ലസർ.
ഓർത്തിരിക്കാൻ വേഗം എളുപ്പമാണ്.
പ്രോപ്പർട്ടി, മണി, മാർക്കറ്റ്, ഇൻസ്റ്റന്റ് പ്ലസർ.
ഈ മൂന്നാമത്തെ ഉപമയിൽ
രണ്ട് മക്കളിൽ ഇളയ മകൻ, അവനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർട്ടി വേണം. ആരെ വേണ്ട?
മാതാപിതാക്കളെ വേണ്ട.
സ്വത്ത് മതി, മാതാപിതാക്കളെ വേണ്ട.
ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വിശേഷത ഇത് തന്നെയാണ്.
സ്വത്ത് വേണം, ആരെ വേണ്ട?
മാതാപിതാക്കളെ വേണ്ട.
വിദേശത്ത് നിന്ന് സ്വദേശത്ത് വന്ന ഇടവകുപികാരിയെ സന്ദർശിക്കാൻ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ ആവശ്യം ഇതാണ്: അച്ഛ, ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് എന്തിനു വേണ്ടി പണം അയച്ചു കൊടുക്കുന്നു അറിയാമോ? അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ എന്റെ അവധിക്ക് എനിക്ക് കിട്ടാനുള്ള പ്രോപ്പർട്ടി മുഴുവൻ ഞാൻ എന്റെ പേരിലാക്കിയിട്ടേ എനിക്ക് തിരിച്ചു പോകുന്നുള്ളൂ. അതിന് അച്ഛൻ എനിക്ക് മുൻകൈ എടുത്ത് ചെയ്തു തരണം.
അച്ഛൻ എനിക്ക് ഡയറി എടുത്ത് നോക്കി, മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്ത പണത്തിന്റെ മുഴുവൻ കണക്ക് ഇതിനകത്തുണ്ട്.
ഞാൻ ആ പഴകി ഡയറി പതുക്കെ ഒന്ന് എടുത്ത് മറച്ചു നോക്കി. കഴിഞ്ഞ ഓണത്തിന് അമ്മച്ചിക്ക് ഉപ്പേരി ചിപ്സ് മേടിക്കാൻ 250 രൂപ, കഴിഞ്ഞ ക്രിസ്മസിന് അപ്പച്ചന് പൂത്ത കേക്ക് മേടിക്കാൻ 300, അപ്പച്ചനും അമ്മച്ചിക്കും ആശുപത്രി പോകാൻ 400. അവൻ അയച്ചു കൊടുത്ത കണക്കെല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്.
മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് ഒരു കണക്ക് പുസ്തകവും ഇല്ല. കല്യാണക്കാത്ത എല്ലാവരുമുണ്ടോ?
ഇല്ല.
എന്നാൽ നിന്റെ കണക്ക് പുസ്തകം
മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെലവഴിക്കുന്നതിന്റെ ഓരോ കണക്കും എഴുതി വെക്കുന്നവരാണ്.
പ്രോപ്പർട്ടി, സ്വത്ത് വേണം, മാതാപിതാക്കളെ വേണ്ട.
ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ്.
ഈ യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പിതാവിന്റെ സ്നേഹമോ സഹോദര സ്നേഹമോ ഭവനത്തിന്റെ സ്നേഹമോ അല്ല അവന് വരുന്നത്, പ്രോപ്പർട്ടിയാണ് അവന് വരുന്നത്,
സ്വത്താണ് അവന് വരുന്നത്.
പ്രോപ്പർട്ടി, മണി.
ഈ കിട്ടിയ പ്രോപ്പർട്ടി മുഴുവൻ അവൻ മണിയാക്കി, പണമാക്കി.
പണം പണമല്ലേ എന്നല്ല.
പണത്തിന് വേണ്ടിയല്ലേ ഇന്ന് ജീവിക്കുന്നത്?
ഞാൻ ഒരിക്കൽ ഒരപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച എത്ര മക്കൾ?
എന്നോട് പറയുന്നു, ദൈവകൃപയാൽ അച്ഛ എനിക്ക് രണ്ട് വരവും ഒരു ചെലവും ഉണ്ട്.
ദൈവകൃപയാൽ രണ്ട് വരവും ഒരു ചെലവും.
ഞാൻ ആലോചിച്ചത് ഇങ്ങനെ പറഞ്ഞത്
എക്സ്പ്ലെയിൻ ചെയ്തു തരിക.
ദേണച്ച മൂത്ത മോന്റെ ഫോട്ടോ ആയി കിടക്കുന്നത്, ഇവനെ പിടിച്ച് ഞാൻ കെട്ടിക്കും.
അത് കിട്ടുന്നതും കൊണ്ട് വേണം തന്നെ
എന്റെ മോളെ അവളെ കെട്ടിച്ച് അയക്കാൻ. വേണ്ടച്ച കിടക്കുന്ന എന്റെ ലാഭം, എന്റെ പ്രോഫിറ്റ്.
ജന്മം നൽകുന്ന കുഞ്ഞുങ്ങളെപ്പോലും ഇന്ന് പണത്തിന്റെ അടിസ്ഥാനത്തിൽ തൂക്കി നോക്കുന്ന മാതാപിതാക്കളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
പണം പണമല്ലേ അല്ല.
ഈ യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ കിട്ടിയ പ്രോപ്പർട്ടി മുഴുവൻ അവൻ മണിയാക്കി, പണമാക്കി.
പ്രോപ്പർട്ടി, മണി.
ഇന്ന് മാതാപിതാക്കളുടെ ഒക്കെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട്, എങ്ങനെയും പണം സമ്പാദിക്കണം.
ആർക്കു വേണ്ടി?
മക്കൾക്ക് വേണ്ടി.
എന്റെ ശുശ്രൂഷയിൽ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സംഭവങ്ങളിൽ ഒന്നതാണ്,
വിദേശത്തു നിന്ന് ഒരു മകൻ പിതാവിനെയും കൊണ്ട് എന്റെ അടുക്കൽ വന്നിരുന്നു.
ജീവിതത്തിൽ നന്നായി കഷ്ടപ്പെട്ട് ഭക്ഷണത്തിന് തന്നെ ദാരിദ്ര്യപ്പെട്ട ഒരു കുടുംബം ഈ രണ്ട് മക്കളെയും അത്യധ്വാനം ചെയ്ത് ഈ മനുഷ്യൻ വളർത്തി. മൂത്തവൻ വിദേശത്ത് പോയി. വിദേശത്ത് നിന്ന് സ്വദേശത്ത് വന്നപ്പോൾ പിതാവിനെ കൂട്ടിക്കൊണ്ട് അവൻ പാർസലേജ് വന്നത് അപ്പൻ ആരോടോ പറഞ്ഞുപോലും മക്കളൊന്നും എനിക്ക് തരുന്നില്ല എന്ന്. അത് കറക്റ്റ് ചെയ്യാൻ വികാരിച്ചിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. സംസാരം വഷളായി. പെട്ടെന്ന് അവൻ ചാടി എന്നിട്ട് ജീൻസിന്റെ ബാങ്കിലെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. എന്റെ മേശപ്പുറത്തെ കണ്ടു. ഞാൻ പ്രതിയെടുത്തിരുന്നു, നിന്റെ അപ്പന് 1 കോടി രൂപ മുടക്കിയാലും കൊടുത്താലും നിന്റെ അപ്പന് നീ ഈ ഭൂമിയിൽ കടമൊന്നും വീട്ടാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. ആ മനുഷ്യന്റെ കണ്ണുകളിൽ കലങ്ങി മറിഞ്ഞ ചുവന്ന കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ഇത് ബുധനാഴ്ചയാണ് സംഭവിക്കുന്നത്. വെള്ളിയാഴ്ച ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ പോകുമ്പോൾ എന്റെ വീട്ടിൽ നിൽക്കുന്ന സർവന്റ് എന്നെ 24 പ്രാവശ്യം എന്റെ ഫോണിൽ മിസ് കോൾ വന്നിരിക്കുന്നു. ഞാൻ മിസ് കോൾ വീണ്ടും വീണ്ടും വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈ എന്താണ് റീസൺ എന്നെ വീട്ടിലോട് വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ വേഗം ഇന്ന വീട്ടിലോട്ട് വിളിക്കണം. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞ വീട്ടിൽ വന്നു. അവിടെ നിന്ന് വീട്ടിൽ വിളിച്ചു, അച്ഛൻ നമുക്ക് ഓടി വരാം. എന്നോടിയാ വീട്ടിൽ ചെല്ലുമ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. വാതിലിലേക്ക് ഞാൻ കയറുമ്പോൾ കണ്ടു തുറന്നു കിടക്കുന്ന വാതിലിന് മുകളിൽ ഇതാ തന്റെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിശ്ചലമായി കിടക്കുന്ന ആ മനുഷ്യന്റെ മൃതശരീരം ഞാൻ കണ്ടു. ജീവിതയാത്രകളിൽ മുഴുവൻ മക്കൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്റെ ജീവിതം ഇതാ രണ്ടു മുഴുവൻ കയറിൽ അവസാനിച്ചിരിക്കുന്നു. പ്രോപ്പർട്ടി, മണി, മാർക്കറ്റ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ അവൻ നേടിയെടുത്ത പ്രോപ്പർട്ടി മുഴുവൻ പണമാക്കി അവൻ മാർക്കറ്റിലേക്ക് ചന്തയിൽ ഇറക്കിയത്. മാർക്കറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. മാർക്കറ്റിൽ ഒറ്റ കച്ചവടമുള്ളൂ. മാർക്കറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. ചന്തയിലെത്തുക, കച്ചവടം, ലാഭം. ലാഭമില്ലാത്തതെല്ലാം ചന്തയിലെ വ്യവസായങ്ങളല്ല. ലാഭമുള്ളത് മാത്രമേ ചന്തയിൽ വിൽപ്പനയ്ക്കുള്ളൂ. ഇന്നെല്ലാം ലാഭ കച്ചവടമല്ലേ? കമന്നു വീണാൽ കാപ്പാം നേടണം. മാർഗം എന്തുപയോഗിച്ചും ലക്ഷ്യം നേടിയാൽ മതി. മാർഗം എന്തുപയോഗിച്ചും ലക്ഷ്യം നേടാൻ പഴക്കം പാഞ്ഞൊരു യൗവനക്കാരനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കെട്ടി ഞാന്ന് ചത്തു. യൂദയെ സംബന്ധിച്ചിടത്തോളം അവൻ വേഗം ധനം ഉണ്ടാക്കണം, അവൻ വേഗം ധനികനാകണം, ഇതായിരുന്നു അവന്റെ ആഗ്രഹം. അവനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, അവൻ കെട്ടി ഞാന്ന് ചത്തു. തിരുമേനിമാരാണെങ്കിൽ നമ്മൾ എഴുതുന്നത് കാലം ചെയ്യുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട മഹാനിതാക്കളോ പ്രിയപ്പെട്ടവരൊക്കെ ആണെങ്കിൽ നിര്യാതരായി. ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു, ഇന്നലെയാണ് ചത്ത്. വേഗം ധനികനാണ് ഞാൻ ഗ്രഹിച്ചവന് വേദപുസ്തകത്തിൽ ലഭിച്ച സ്ഥാനം മൃഗതുല്യമായ ഒരു സ്ഥാനമാണ്. അനേക മനുഷ്യ ജീവിതങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് തന്നെ ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചാലും ലക്ഷ്യം നേടണം, വേഗം ധനികനാകണം. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ മേ ബി ദേർ ഇസ് എ ചാൻസ്. നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്, മൃഗതുല്യമായി പോകുവാൻ അവസരമുണ്ട്. വേഗം ധനികനാകാൻ ആഗ്രഹിച്ചവൻ പ്രോപ്പർട്ടി, മണി, മാർക്കറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. വേഗം നിന്റെ കാലമാണ്. സ്ലോ ഒന്നും നമുക്ക് സഞ്ചരിക്കാൻ ഇഷ്ടം. ഫാസ്റ്റ് ട്രെയിനല്ല, ലോക്കൽ. വേഗം വേഗം വേഗം. ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പേ സ്ഥിരം അഡ്വർടൈസ്മെന്റ് എങ്ങനെയായിരുന്നു? കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് പരവശനായി വീട്ടിലേക്ക് വരുന്നെങ്കിൽ ഒരമ്മയും അപ്പനും ഭാരപ്പെടുകയേ വേണ്ട. കവർ എടുത്ത് വലിച്ചിങ്ങോട്ട് കീറി ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കുത്തി ഇളക്കി ഒന്ന് കുത്തി പൊക്കിയാൽ മതി. 2 മിനിറ്റ്സ് ന്യൂഡിൽസ്. പണ്ടൊക്കെ മക്കള് സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പം അമ്മമാര് എന്തൊരു പ്രയാസമായിരുന്നു. മാവ് എടുക്കണം, ദോശ ഉണ്ടാക്കണം, പുട്ട് ഉണ്ടാക്കണം, അപ്പം ഉഴയ്ക്കണം, ഒരു പൊരുത്തപ്പാടായിരുന്നു. ഇന്ന് 2 മിനിറ്റ്സ് കുത്തിപ്പൊക്കിയാൽ മതി, നൂല് പോലെ ഞാൻ കിടക്കില്ലേ. തമ്പുരാൻ അതങ്ങ് നിരോധിച്ചത് കൊണ്ട് ഇപ്പം ഇച്ചിരി വെത്തപ്പാടില്ല നമ്മൾ. വേഗം പണ്ട് എവിടെ ഇറങ്ങിയാലും ഹോട്ടൽ ഹോട്ടൽ ഹോട്ടൽ, ഇന്ന പേരേ മാറിപ്പോയി. ഫാസ്റ്റ് ഫുഡ് വേഗമിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വേഗം വേഗം എന്തെല്ലാമോ ആയിത്തീരണമെന്ന് ആഗ്രഹം. ഈ യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ മുഴുവൻ വേഗം. ജോസഫിനെ സിംഹാസനത്തിൽ ദൈവം ഇരുത്തിയത് വേഗമല്ല, സഞ്ചരിക്കേണ്ട വഴികൾ മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് ജോസഫ് സിംഹാസനത്തിൽ എത്തിച്ചേർന്നത്. പ്രോപ്പർട്ടി, മണി, മാർക്കറ്റ്, ഇൻസ്റ്റന്റ് ലാസ്റ്റ് വൺ പ്ലഷർ. ഈ യൗവനക്കാരൻ കിട്ടിയത് മുഴുവൻ കൊണ്ടുപോയി ആനന്ദിക്കാനാണ് ഇറങ്ങിയത്. ആനന്ദങ്ങളുടെ ഒരു ലോകത്തേക്കാണ് അവൻ ഇറങ്ങിയത്. അവനോടൊപ്പം ഉല്ലസിക്കുവാൻ ആനന്ദിക്കുവാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് മാർത്തോമ സഭയിലെ യുവജന ക്യാമ്പിൽ, യൂത്ത് കോൺഫറൻസുകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്. അച്ഛാ, നമ്മുടെ ലിറ്റററി എന്തൊരു ബോറാ. ഒരു യൗവനക്കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, 3 പ്രാവശ്യം എന്താ പറയുന്നത്, ഇതൊരു ബോറാ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പിന്നെ പറയാ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, 1 പ്രാവശ്യം പറഞ്ഞാൽ പോലെ. അവിടെ വരണമെച്ചാ എന്തൊരു ആനന്ദമാണെന്ന് അറിയാമോ, 5000 വാട്ട് സംഗീത സ്ഫോടനം നടത്തുകയാണ്. എന്തൊരു ആനന്ദങ്ങളുടെ ഒരു ആറാടലാണ് അവിടെ നടക്കുന്നത് അറിയാമോ. അവിടെ ഒന്ന് വരണം അച്ഛനൊന്ന് ആരാധിക്കണം. പ്രൈസ് ആൻഡ് വർഷിപ്പ് അതേ ഉള്ള അവിടെ. ആനന്ദങ്ങളുടെ ഒരു ലോകത്തേക്ക് ഈ യൗവനക്കാരൻ എത്തി. അവൻ ജീവിതം ശരിക്കും ആസ്വദിച്ചു. ആസ്വദിച്ച് ആസ്വദിച്ച് അവൻ ചെന്നെത്തിയ ഇടത്തിന്റെ പേരാണ് പന്നിയുടെ കൂട്. പ്രോപ്പർട്ടി, മണി, മാർക്കറ്റ്, ഇൻസ്റ്റന്റ് പ്രഷർ, അവൻ ചെന്നെത്തിയ ഇടത്തിന്റെ പേരാണ് പന്നിയുടെ കൂട്. അവിടെ കിടന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വേദനിച്ചപ്പോൾ, ഭാരപ്പെട്ടപ്പോൾ അവൻ ഓർത്തു എന്റെ അപ്പന്റെ ഭവനം എത്ര അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്ന് അനേക ഭവനങ്ങൾ ഈ പന്നിയുടെ കൂട് പോലെ ദുർഗന്ധം വമിക്കുന്ന, പുഴുക്കുത്തു പിടിച്ച് മണ്ട ഉണങ്ങിപ്പോയിരിക്കുന്ന, ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും സമാധാനം മാത്രമില്ലാത്ത എത്രയോ ഭവനമുണ്ട് നമുക്ക്. എല്ലാം ഉണ്ടച്ചാ ജീവിതത്തിൽ സമാധാനമില്ല. തിരുവനന്തപുരത്തെ ഒരു പട്ടണ പ്രതിഷ്ഠത്തെ ഒരു ദേവാലയത്തിൽ പ്രസംഗം കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി വന്നപ്പോൾ പ്രായമുള്ളൊരു അമ്മച്ചി എന്നെ കാത്തു വെളി നിൽപ്പുണ്ട്. ചോദിച്ചു, അമ്മച്ചി എന്നെ പരിചയപ്പെടാൻ വന്നതാണെന്ന് അവനെ വിചാരിച്ചു. എന്തോന്നുണ്ട്, അച്ഛൻ എന്റെ വീട്ടിൽ കഴിയുന്നു വരണം. ഞാൻ വീട്ടിൽ ചെന്നു അമ്മച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അമ്മച്ചി പറയുന്നു, ഇത്രയും ഗുളിയെ ഞാൻ ഒരു ദിവസം കഴിക്കുന്നുണ്ട്, എനിക്ക് മരിക്കുന്നതിന് ഒരു ആഗ്രഹം. ഈ ഉറക്ക ഗുളികളെല്ലാം കഴിക്കാതെ സുഖമായും ഒരു രാത്രിയെങ്കിലും ഒന്ന് ഉറങ്ങിയൊന്ന് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം ജീവിതത്തിലുണ്ടെങ്കിലും ഒരു രാത്രിയെങ്കിലും ഈ ഉറക്ക ഗുളികൾ കഴിക്കാതെ സുഖമായി ഒന്ന് ഉറങ്ങി മരിക്കണമെന്നത് ജീവിതത്തിന്റെ ആഗ്രഹമാണ്. എല്ലാ ജീവിതത്തിലുണ്ടെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പന്നിയുടെ കൂട് പോലെയായിരിക്കുന്ന ഭവനങ്ങൾ. അപ്പോൾ സുബോധം വന്നപ്പോൾ ആ യൗവനക്കാരൻ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അവന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി. ഈ രാത്രി എന്നെ കേൾക്കുന്നത് യുവജനങ്ങളെ, ആരെങ്കിലും ദുർഗന്ധം വമിക്കുന്ന മണ്ട മുരടിച്ചു പോയി വേര് ഉണങ്ങിപ്പോയിരിക്കുന്ന ഭവന അന്തരീക്ഷത്തിൽ ജീവിതത്തിൽ നിരാശയോടെ അസ്വസ്ഥതയോടെ മുൻപ് മുമ്പോട്ട് ജീവിക്കണമെന്ന് താല്പര്യമില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിളിക്കുകയാണ്, നിന്റെ അപ്പന്റെ ഭവനം സന്തോഷങ്ങളുടെ ഇടമാണ്, നിന്റെ അപ്പന്റെ ഭവനം ആനന്ദങ്ങളുടെ ഇടമാണ്, നിന്റെ അപ്പൻ നിന്നെ മാറോടെ ചേർത്ത് നനയ്ക്കുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തു രാത്രി നിന്നെ വിളിക്കുകയാണ്, നിന്റെ ജീവിതത്തെ ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാമോ? ദൈവത്തിനായി ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചതാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ രാത്രി നമുക്ക് ദൈവത്തിന്റെ ഇടയിലേക്കൊന്ന് മടങ്ങി വരാൻ. ഹോശേയയുടെ ജനത്തോട് പറയുന്നു, ഇസ്രായേലെ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരുക. ഇസ്രായേൽ എന്തുകൊണ്ടാണ് യൂസ്ലെസ്, ഉപയോഗശൂന്യമായി തീർന്നിരിക്കുന്നതെന്ന് ഈ രാത്രി നാം ധ്യാനിച്ചു. ജീവിതത്തിന്റെ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ, ഭാരങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നവർക്കായി ഈ വചനങ്ങൾ ഈ രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ഗ്രഹണങ്ങളടക്കാം പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഇസ്രായേൽ ജനത ഉപയോഗശൂന്യമായി തീർന്നുവെങ്കിൽ, വിളിച്ച് വേർതിരിച്ചറിയണമെങ്കിൽ, ദൈവദിനത്തിൽ നിന്ന് മാറിപ്പോയെങ്കിൽ, ഈ രാത്രി നമുക്ക് നമ്മളെ തന്നെ ശാന്തമായി നയമെടുക്കണം. ദൈവം മുമ്പാകെ നാം അവിശ്വസ്തരായി തീർന്നിട്ടുണ്ടോ? വിശ്വസ്തതയോടെ ദൈവം നമ്മെ ഏൽപ്പിച്ചു. God will trust us and God will test us. ദൈവം നമ്മെ പരീക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മിൽ വിശ്വസ്തത അർപ്പിക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് അവിശ്വസ്തരായി നാം തീർന്നിട്ടുണ്ടെങ്കിൽ, ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. ദുശാഠ്യമുള്ള വശുഗ്രാവ് പോലെ ദൈവവചനത്തിന് മുൻപിൽ നമ്മുടെ മനസ്സുകളെ നാം കഠിനമാക്കിയിട്ടുണ്ടെങ്കിൽ, പേഴ്സണൽ ഡിവോഷൻ ദൈവവചന പഠനത്തിലൂടെ ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരു വ്യക്തിപരമായ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അനുഭവം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേദപഠന വായനകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലം, മറിച്ചിട അപ്പ ദോശം പോലെ മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന ആത്മീയതയുടെ പരിവേഷമാണ് ഇന്ന് നടക്കുന്ന ദൈവജനം. പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവജനമായി, വിവേകശൂന്യതയിൽ ജീവിച്ചു പോകുന്ന നമ്മെ ദൈവജനത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എല്ലാമുണ്ടെങ്കിലും ഭവനം നിരാശയുടെ വക്കിലെങ്കിൽ, പന്നിയുടെ കൊതുപോലെ ദുർഗന്ധമ്മയുടെ ഇടമായി മാറുന്നുണ്ടെങ്കിൽ, രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ഇരിക്കുന്ന, നീ കിടക്കുന്ന, നീ ആയിരിക്കുന്ന പന്നിയുടെ ദുർഗന്ധമ്മയുടെ ഭവനത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങിയാൽ അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പുത്രത്വത്തിന്റെ അവകാശം നിനക്ക് നൽകുന്ന ദൈവമാണ്. നിന്റെ മനസ്സുകളെയും നിന്റെ ജീവിതത്തെയും ക്രിസ്തുവിനായി ഈ രാത്രിയിൽ സമർപ്പിക്കുന്നെങ്കിൽ അവൻ നിന്നെ ആശ്ലേഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയില്ലെങ്കിൽ ദൈവസന്നിധിയിലെ കരുതാപകൃതയത്തോട് നമ്മൾ അടുത്തു വരാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ നീ എന്നെ ഉടച്ച് പാർത്ത് ഞങ്ങൾ ഉപയോഗശൂന്യമായ പാത്രമായി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഉപയോഗപ്രദമായ ഒരു പാത്രമാക്കി നീ എന്നെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉപയോഗശൂന്യതയിൽ നിന്ന് ഉപയോഗപ്രദമായ ഒരു പാത്രമായി നമുക്ക് മാറാൻ ദൈവരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാം.